السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. بهمان رايا صحود رنغلي رسول الله صلى الله عليه وسلم മദീനയിലെത്തിയതിന് ശേഷമുള്ള ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. ബദർ യുദ്ധത്തിന് ശേഷം മദീനയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതിനുശേഷം ഹിജ്റ രണ്ടാം വർഷം അവസാനിക്കുന്ന സന്ദർഭം, ഹിജ്റ മൂന്നാം വർഷത്തിൻ്റെ ആരംഭം, ഈ വേളയിൽ സംഭവിച്ച, ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ബദർ യുദ്ധത്തിന് ശേഷം മുനാഫിഖുകൾ എന്ന വിഭാഗം ഇസ്ലാമിൽ ഉടലെടുത്തു എന്നതാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. കപട വിശ്വാസികളായ, ഇസ്ലാം പുറത്തേക്കു മാത്രം കാണിക്കുന്ന, ഉള്ളിൽ അനിസ്ലാമികതയും കുഫറും ഷിർക്കും പരലോകത്തെ നിഷേധിക്കലുമെല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന കപടന്മാരായ പുറത്തേക്ക് വിശ്വാസികൾ എന്ന രൂപത്തിൽ അഭിനയിക്കുന്ന ചില ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിന് ശേഷം മുനാഫിഖുകളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ആയിരുന്നു മദീനക്കാർ. അയാളെ അവരുടെ നേതാവായി നിശ്ചയിക്കാൻ തയ്യാറെടുക്കുന്ന വേളയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വരുന്നത്. മദീനയിൽ മുനാഫിഖുകൾ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങൾ വളരെ വലുതാണ്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അവർ ഉണ്ടാക്കി വെക്കുന്ന ഉപദ്രവങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അങ്ങേയറ്റം ഗുരുതരമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ, അനേകം സൂറത്തുകളിൽ മുനാഫിഖുകളെ കുറിച്ച് വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് വിശദീകരിച്ചത്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന പേരിൽ അവരുടെ വിഷയം മാത്രം സംസാരിക്കുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ, അതിൻ്റെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ മുഅ്മിനുകളെ കുറിച്ചാണെങ്കിൽ, അതിനുശേഷമുള്ള രണ്ട് ആയത്തുകൾ കുഫാറുകളെ കുറിച്ചാണെങ്കിൽ, പിന്നീട് വരുന്ന 12 ആയത്തുകൾ മുനാഫിഖുകളുടെ കാര്യത്തിലാണ്. മുനാഫിഖുകൾക്ക് വേണ്ടി 12 ആയത്തുകളാണ്. അവരുടെ കാഠിന്യം, അവരുടെ ഉപദ്രവം അതത്രമാത്രം കടുത്തതായതുകൊണ്ടാണ് ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, മസലുൽ മുനാഫിഖി കമസലി ശാതിൽ ആഇറ, ഒരു മുനാഫിഖിന്റെ ഉപമ ഒരു ആടിനെ പോലെയാണ്. ആ ആട്, അത് രണ്ട് ആട്ടിൻപറ്റങ്ങൾക്കിടയിൽ ഞാൻ ഏതിലേക്കാണ് ചേരേണ്ടത് എന്ന സംശയത്തിൽ നിൽക്കുകയാണ്. അതിലേക്ക് പോകണോ ഇതിലേക്ക് പോകണോ? അപ്പൊ ആ ആടിനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അത് കുറച്ച് അങ്ങോട്ട് പോകും, കുറച്ച് ഇങ്ങോട്ട് പോകും. ഇങ്ങനെയായിരിക്കും മുനാഫിഖുകൾ, അവർക്കൊന്നിലും ഉറപ്പുണ്ടായിരിക്കുകയില്ല. അള്ളാഹുവിനെ വഞ്ചിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഉന അല്ലാഹ വഹുവ ഖാദിഉഹും, മുനാഫിഖുകൾ കപട വിശ്വാസികൾ അവർ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്. അതായത് അവരുടെ മനസ്സിൽ, അവരുടെ ധാരണ, ഞങ്ങളിതാ അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, വഹുവ ഖാദിഉഹും, അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്, അള്ളാഹു അവരെയാണ് അവന്റെ തന്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത്, അവൻ അവരാണ് അവന്റെ തന്ത്രത്തിൽ വീഴാൻ പോകുന്നത്. വഇദാ ഖാമു ഇല സ്വലാതി ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് അവർ നിസ്കാരത്തിലേക്ക് വരുന്നത്. യുറാഊന നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, ജനങ്ങളെ കാണിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമല്ലാതെ സ്മരിക്കുകയില്ല. മുനാഫിഖുകൾ, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വളരെ കുറഞ്ഞ നിസ്കാരമാണ് നിന്റെ നിസ്കാരമെങ്കിൽ നീ നിന്റെ മനസ്സിൽ നിഫാഖ് കടന്നിട്ടുണ്ടോ എന്ന് ഭയക്കണം. കാരണം അവരുടെ നിസ്കാരത്തിന്റെ രൂപമായി അള്ളാഹു പറഞ്ഞതുപോലെ ഖുറൂൻ അല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ ഓർമ്മിക്കുകയില്ല എന്നതാണ്. അള്ളാഹു പറയുന്നു മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലൈ വലാ ഇലാഹ ഉലാ, അവർ രണ്ടിനും ഇടയിൽ ആടിക്കളിക്കുകയാണ്. അങ്ങോട്ടും അവർക്ക് പോകാൻ വയ്യ, ഇങ്ങോട്ടും അവർക്ക് പോകാൻ വയ്യ. മുഅ്മിനീങ്ങളോടൊപ്പം ചേരാനും വയ്യ, കുഫാറുകളോടൊപ്പം ചേരാനും വയ്യ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന അവസ്ഥയിലാണ്. വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീല, ആരെയെങ്കിലും അള്ളാഹു അടികടിലാക്കിയാൽ പിന്നെ അവന് നീ ഒരു മാർഗം കണ്ടെത്തുകയില്ല. അതുകൊണ്ട് മുനാഫിഖുകൾ അവർക്കാണ് നരകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖുകൾ അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നരകം അതിന്റെ താഴോട്ട് പോകുന്തോറും ശിക്ഷകൾ കഠിനമാകും, അത് കൂടുതൽ കടുത്തതാകും. മുനാഫിഖുകളുടെ ശിക്ഷ ഏറ്റവും കടുത്ത ശിക്ഷയാണ് അല്ലേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശദീകരണങ്ങളിൽ സലഫുകൾ വിശദീകരിച്ചതുപോലെ അവർ ഒരു ശവപ്പട്ടി പോലുള്ള ഇരുമ്പിന്റെ ശവപ്പട്ടിയിൽ അവരെ അടക്കുന്നതാണ്, എന്നിട്ട് നരകത്തിന്റെ അടിയിലേക്ക് അവരെ താഴ്ത്തുന്നതാണ്. അതിലാണ് അവർ ശിക്ഷിക്കപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നിഫാഖ് നമ്മളിൽ കടന്നു വരിക എന്നത് നാം വളരെ സൂക്ഷിക്കണം. നിഫാഖിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ വലിയ നിഫാഖിലേക്ക്, കപട വിശ്വാസം എന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വലിയ കപട വിശ്വാസം, അൻ നിഫാഖുൽ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഫാഖ്. രണ്ട് അൻ നിഫാഖുൽ അസ്ഹർ, രണ്ട് ചെറിയ നിഫാഖ്. ചെറിയ നിഫാഖിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ അടയാളങ്ങൾ മൂന്ന് കാര്യങ്ങളാണ്. ഇത് ഹദ്ദസ കദബ്, അവൻ സംസാരിച്ചോ കളവ് പറയും. വഇദ വഅദ അഖ്ലഫ്, അവൻ വാഗ്ദാനം നൽകിയാൽ അത് വഞ്ചിക്കുക തന്നെ ചെയ്യും. വഇദ തുമിന ഖാൻ, അവനെ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ടാൽ അവൻ അതിൽ വഞ്ചന കാണിക്കും. മറ്റ് ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇദ ഖാസന ഫജർ, അവൻ തർക്കത്തിൽ ഏർപ്പെട്ടാൽ തർക്കത്തിൽ ചതി പ്രയോഗിക്കും, എങ്ങനെയും തർക്കത്തിൽ വിജയിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ മുനാഫിഖിന്റെ അടയാളങ്ങളിൽ പെട്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതൊക്കെ വലിയ നിഫാഖല്ല, അത് ചെറിയ നിഫാഖാണ്. പക്ഷേ ഈ നിഫാഖ് ഒരാളിൽ വർദ്ധിച്ചു വന്നാൽ അത് വലിയ കപട വിശ്വാസത്തിലേക്ക് അവനെ എത്തിക്കുകയും ചിലപ്പോൾ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തേക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിഷയം നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാമിൽ ഏറ്റവും ആക്ഷേപിക്കപ്പെട്ട വിഭാഗമാണ് മുനാഫിഖുകൾ. അവരുടെ സ്വഭാവമോ അവരുടെ ശൈലികളോടുള്ള സാദൃശ്യമോ നമുക്കുണ്ടാവരുത്. ചില ആളുകളെ കണ്ടിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി ദുൽവജ്ഹൈൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശം ആളുകൾ രണ്ടു മുഖമുള്ള ആളുകളാണ്. അവർ ദീനുള്ള ആളുകളുടെ അടുക്കലെത്തിയാൽ അവർക്ക് ദീനീയായ മുഖമാണ്. അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളുടെ അടുത്തെത്തിയാൽ അവർക്ക് അവിടെ വേറൊരു മുഖമാണ് അല്ലേ. ഇസ്ലാമിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ എത്തിയാൽ അവിടെ അവനൊരു കോലമുണ്ട്, അവിടെ അവനൊരു രീതിയുണ്ട്, അവിടെ അവന്റെ സംസാര രീതി പറയാം. എന്നാൽ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിന്റെ ദീൻ അനുസരിക്കാത്ത ആൾക്കാരെ മുന്നിലെത്തിയാലോ അവിടെ അവന് വേറൊരു രൂപമാണ്. അവിടെ അവന്റെ സംസാരം അവർക്ക് യോജിച്ച രൂപത്തിലാണ്, അവിടെ അവന്റെ തമാശ അതുപോലെയാണ്, അവിടെ അവന്റെ വർത്താനം അതുപോലെയാണ്. കല്യാണത്തിലും മറ്റും പങ്കെടുത്തു കഴിഞ്ഞാൽ അവന്റെ രൂപമാകെ മാറി, ഇവനാണോ അവൻ എന്ന് ആളുകൾ സംശയിക്കുന്ന രൂപത്തിലേക്ക് അവൻ മാറിക്കളയും. രണ്ടു മുഖമുള്ള ആളുകൾ, അത് നിഫാഖിന്റെ രൂപങ്ങളിൽ ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിഫാഖ് ഈ കാലഘട്ടത്തിൽ പുറപ്പെട്ട പ്രധാനപ്പെട്ട അസുഖങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ ഉപദ്രവങ്ങൾ ഇനിയുള്ള ചരിത്രത്തിലെല്ലാം കാണാൻ സാധിക്കും. അത്രമാത്രം മുനാഫിഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പരിഹസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തരം കിട്ടുമ്പോൾ അവർ താഴ്ത്തി കാണിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് വലിയ നിഫാഖ് അതിൻ്റെ ഇനങ്ങളിൽ പെട്ടതാണ് അൽ മസറത്തു മിൻ ഖിഫാദി ദീനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാം, അതിന് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ മുനാഫിഖിന്റെ മനസ്സിൽ ഒരു സന്തോഷം ഇങ്ങനെ കയറി വരും. അത് വലിയ നിഫാഖിന്റെ അടയാളമാണ്. ഒരുത്തൻ കടുത്ത മുനാഫിഖാണ് എന്നതിന്റെ അടയാളമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമിക പേര് ധരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആധുനിക ലിബറലിസ്റ്റുകൾ, ആധുനികവാദികൾ, അവർ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇസ്ലാമിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ അവരുടെ മുഖം കറക്കും, അവർക്ക് പ്രയാസമാകും. ഇസ്ലാമിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരുടെ മുഖം വെളിച്ചം കൂടുതൽ കാണാൻ സാധിക്കും, അവർക്ക് കൂടുതൽ സന്തോഷം കാണാൻ സാധിക്കും. ഇത് കടുത്ത നിഫാഖിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുന്നത് കണ്ടാൽ ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, മനസ്സിനൊരു ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. കാരണം ഒരു മുഅ്മിനാണോ അവന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമുണ്ടായിരിക്കും, അവിടുത്തെ ദീനിനോടുള്ള സ്നേഹമുണ്ടായിരിക്കും, അത് വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കും, അതിനുവേണ്ടി നിലകൊള്ളാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും, അതിൽ മരിക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും, അതിന്റെ വിജയത്തിൽ സന്തോഷമുണ്ടാകും. അതിനോ അതിന്റെ ആളുകൾക്കോ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അപ്പോഴെല്ലാം അവന്റെ മനസ്സും അല്ലാതെ വേദനിക്കും. അൻഫാറുകൾ എന്ന വിഭാഗം ഉണ്ടായത് തന്നെ ആ വേദനയിൽ നിന്നാണ്. മക്കയിൽ മുഹാജിറുകളായ സഹാബികൾ റസൂലുള്ളയുടെ അനുചരന്മാർ പ്രയാസമനുഭവിക്കുന്നു എന്നത് കണ്ടുകൊണ്ടാണ് അവർ അഖബ ഉടമ്പടിക്ക് തയ്യാറായി മക്കയിലേക്ക് വരുന്നത്. നോക്കണം. അപ്പോൾ ആ ചിന്താഗതി മനസ്സിൽ ഇല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് എത്ര വാർത്തകൾ നമ്മൾ വായിക്കുന്നു, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് വേദനയുണ്ടാകുന്ന വാർത്തകൾ കാണാൻ ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അവർക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ, അവർക്കൊരു ഇടിവുണ്ടാകുമ്പോൾ, അവർക്കൊരു താഴ്ചയുണ്ടാകുമ്പോൾ, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പ്രയാസമുണ്ട്, ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അവന് ചിലപ്പോഴൊക്കെ അവൻ്റെ മനസ്സിലൊരു സന്തോഷം, അവർക്കതിന് കിട്ടണം. അത് വളരെ സൂക്ഷിക്കേണ്ട സ്വഭാവങ്ങളിൽ പെട്ടതാണ്. നിഫാഖിന്റെ അടയാളങ്ങളിൽ അല്ല, വലിയ നിഫാഖിന്റെ ഇനങ്ങളിൽ ഒന്നാണത്. അപ്പോൾ സഹോദര, ഈ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിഫാഖ് പുറത്തേക്ക് വന്നു എന്നത്. അതുപോലെ തന്നെ മുനാഫിഖുകൾ അവർ ഉണ്ടായി വന്നു എന്നത് ഈ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. ഹിജ്റ രണ്ടാം വർഷം ഷവ്വാൽ പകുതിയിൽ വെച്ച് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ബനു ഖൈനുഖാ എന്ന ഗോത്രവുമായി, എന്ന യഹൂദ ഗോത്രവുമായി ഉണ്ടായ യുദ്ധം. ഗസ്വത്തു ബനി ഖൈനുഖാ, ഖൈനുഖാ ഗോത്രക്കാരോട് ഉണ്ടായ യുദ്ധം, അത് ഹിജ്റ രണ്ടാം വർഷം ഏതാണ്ട് അവസാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഷവ്വാൽ എന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ബദർ യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് ബനു ഖൈനുഖാകാരോടുണ്ടായ യുദ്ധം. ബനു ഖൈനുഖാ നമ്മൾ മുന്നേ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബനു നദീർ, ബനു ഖൈനുഖാ, അതുപോലെ തന്നെ ഈ പറഞ്ഞ വിഭാഗങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങളാണ്. ബനു നദീർ, ബനു ഖൈനുഖാ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങളാണ്. ബനു ഖൈനുഖാകാർ അവർ യഹൂദരുടെ കൂട്ടത്തിൽ കുറച്ചധികം ധൈര്യശാലികളാണ്. മാത്രമല്ല യുദ്ധപാഠവും ഉണ്ടായിരുന്ന ആളുകൾ കൂടിയാണ് അവർ. ബനു ഖൈനുഖാകാർ അവർ പൊതുവെ ഈ പിന്നെ സ്വർണം ഉണ്ടാക്കുന്ന ആളുകളാണ്, സ്വർണ്ണപ്പണിക്കാരാണ്, തട്ടാന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം അവിടുന്ന് മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ബനു ഖൈനുഖാകാരുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി റസൂലുള്ളക്ക് മുൻപ് കരാറുകളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, യാ മഅശറ യഹൂദ്, യഹൂദരുടെ സമൂഹമേ, അസ്ലിമു, നിങ്ങൾ മുസ്ലിമീങ്ങളാവുക. ഖബ്ല അൻ യുസീബകും മിസ്ലു മാ അസാബ ഖുറൈശൻ, ഖുറൈശികൾക്ക് സംഭവിച്ചത് അതിന് സമാനമായത് നിങ്ങൾക്കും സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ മുസ്ലിമീങ്ങളാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ബനു ഖൈനുഖാകാരോട് ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിലൊരു വലിയ പാഠമുണ്ട്. ഇത് റസൂലുള്ളയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരാളോട് ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന വേളയിൽ അയാളോട് മുസ്ലിമാകണം എന്ന് പറഞ്ഞു കൊടുക്കണം. വെറുതെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, നീ മുസ്ലിമാകൂ എന്ന് അയാളോട് പറയണം. അതുകൊണ്ടല്ലോ ഖുർആൻ എത്രയോ സ്ഥലത്തിന് അസ്ലിമു, നിങ്ങൾ മുസ്ലിമാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് അയച്ച കത്തുകളിൽ കാണാം, അസ്ലിം തസ്ലം, നീ മുസ്ലിമാവുക എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം ദുനിയാവിലും പരലോകത്തും. അല്ലെ, എത്രയോ ആയത്തുകളിൽ കാണാം. ഇസ്ലാം ഇങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞുകൊടുത്തോണ്ട് മാത്രം കാര്യമില്ല, നീ മുസ്ലിം ആവണം. അത് നല്ല രൂപത്തിൽ അവന് മനസ്സിലാവുന്ന രൂപത്തിൽ, അവന്റെ സാഹചര്യങ്ങളൊക്കെ യോജിക്കുന്ന രൂപത്തിൽ അവനോട് പറയണം. അത് പറഞ്ഞാലേ അവന് മനസ്സിലാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അസ്ലിമു, നിങ്ങൾ മുസ്ലിമീങ്ങളാവുക, ഇസ്ലാം സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ അള്ളാഹുവിന്റെ റസൂലിനെ തിരിച്ചു ഭീഷണിപ്പെടുത്തി. അവർ പറഞ്ഞു, മുഹമ്മദേ, യുദ്ധപരിചയമില്ലാത്ത, ഇതുവരെ യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത, അനുഭവ സമ്പത്തില്ലാത്ത നിന്റെ നാട്ടുകാരായ ഖുറൈശികളെ തോൽപ്പിച്ച ധൈര്യത്തിൽ നീ ഞങ്ങളുടെ മുന്നിൽ വന്ന് ആളാകാൻ നിൽക്കേണ്ടതില്ല. ഞങ്ങളുടെ മുന്നിൽ വന്ന് നീ എന്ത് ചെയ്യേണ്ട, ഖുറൈശികളെ തോൽപ്പിച്ചു എന്നതിന്റെ പേരിലുള്ള ധൈര്യം കാണിക്കാൻ നിൽക്കേണ്ട. ഞങ്ങളോട് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഇതിനു മുൻപ് നീ കാണാത്തത് ഞങ്ങൾ നിനക്ക് കാണിച്ചു തരും. അവർ ഭീഷണിപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വന്നു. പക്ഷേ ബനു ഖൈനുഖാഅ ആ ഭീഷണിയിൽ മാത്രം അവസാനിപ്പിച്ചില്ല, അവർ മദീനയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, അവർ മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് താക്കീതായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചത്, ഖുല്ലില്ലദീന കഫറു സതുഗ്ലബൂന വതുഹ്ഷറൂന ഇലാ ജഹന്നമ വബിസൽ മിഹാദ്. അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാം സ്വീകരിക്കാത്ത, ഇസ്ലാമിനെ നിഷേധിച്ച കുഫാറുകളോട് നീ പറയുക, സതുഗ്ലബൂന, നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും, വതുഹ്ഷറൂന ഇലാ ജഹന്നം, നിങ്ങളെ നാളെ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, വബിസൽ മിഹാദ്, അത് എത്ര മോശം സങ്കേതമാണ്. ഖദ് കാനത് ലകും ഫി قد كانت لكم آية في فئتين التقتا രണ്ട് വിഭാഗം ആളുകൾ യുദ്ധ രണാങ്കണത്തിൽ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങൾ, അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ വ്യക്തമായ പാഠമുണ്ട്. ആരാണ് ഈ രണ്ട് വിഭാഗം? ബദറിൽ ഏറ്റുമുട്ടിയ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളുമാണ്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വഉഖ്റാ കാഫിറത്തുൻ, അതിലൊരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരാണ്, മറ്റൊരു വിഭാഗമാകട്ടെ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളാണ്. ഈ രണ്ടാളുകൾ അവർ യുദ്ധം ചെയ്തതിൽ ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, യഹൂദർ അവർ ഈ രണ്ട് വിഭാഗത്തെയും ഒരേ കണ്ണോടുകൂടിയാണ് നോക്കുന്നത്. ഇവരും ഖുറൈശികൾ, അവരും ഖുറൈശികൾ, ഇവർക്കും യുദ്ധമറിയില്ല, അവർക്കും യുദ്ധമറിയില്ല, അങ്ങനെയാണ് അവർ കാണുന്നത്. എന്നാൽ കാര്യം അങ്ങനെയല്ല. ഇവർ 300 ചില്ലാനം വരുന്ന ചെറിയ സംഘമാണ്, അവരാകട്ടെ ആയിരക്കണക്കിന് വരുന്ന സൈന്യമാണ്. ഇവരുടെ കയ്യിൽ യുദ്ധക്കോപ്പുകളൊന്നുമില്ല, അവരുടെ കയ്യിൽ എല്ലാ യുദ്ധക്കോപ്പുകളുമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഇവർ യുദ്ധം ചെയ്തത്, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, ഇവർ ഈ രണ്ട് വിഭാഗത്തെയും ഒരുപോലെയാണ് കാണുന്നത്, ഒരേ കണ്ണോടുകൂടിയാണ് കാണുന്നത്. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പിന്തുണക്കുന്നതാണ്, ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ശക്തി നൽകുന്നതാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, കണ്ണുകൊണ്ട് ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിൽ വ്യക്തമായ പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. എന്നാൽ ബനു ഖൈനുഖാഅ അവർ വെറുതെ ഇരുന്നില്ല, അവർ മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവിടെയുള്ള സമാധാനം കെടുത്താനുള്ള എല്ലാ പണികളും ഒപ്പിച്ചു വച്ചു. ഒരിക്കൽ മദീനയിൽ അൻസാറുകളിൽപ്പെട്ട ഒരു യുവതി, ഒരു സ്ത്രീ ബനു ഖൈനുഖാഅകാരുടെ അടുക്കൽ ചെന്നു. യഹൂദർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തട്ടാന്മാരാണ്, സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളുകളാണ്. അവർ സ്വർണം പണിയിക്കുന്നതിന് വേണ്ടി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ കടയിലേക്ക്, ഒരാളുടെ സ്ഥാപനത്തിലേക്ക് ഈ സ്ത്രീ ചെന്നു. അങ്ങനെ ഇയാൾ കുറച്ച് ആളുകളുമായി കൂട്ടം കൂടി, ജൂതന്മാർ യഹൂദന്മാർ ഈ സ്ത്രീയെ പരിഹസിക്കാൻ തുടങ്ങി. കുറച്ച് ആൾ പറഞ്ഞു, നിന്റെ നിക്കാബ് ഒന്ന് നീ പൊക്കിക്ക, എൻ്റെ മുഖം ഒന്ന് കാണട്ടെ. അങ്ങനെ ഈ മുസ്ലിമായ ഈ സ്ത്രീയെ ഇവർ പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ഈ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ, അവൾ അശ്രദ്ധയിലായി നിൽക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു യഹൂദൻ അവളുടെ വസ്ത്രം മുകളിലേക്ക് കയറ്റി വെച്ചത് ഇങ്ങനെ കെട്ടിവെച്ചു. അപ്പോൾ ഇവൾ എഴുന്നേറ്റപ്പോൾ അവളുടെ ഔറത്ത് വെളിവായി, അവളുടെ ഔറത്ത് വെളിവായി. അത് കണ്ടതോടുകൂടി ഇവരൊക്കെ ഇങ്ങനെ ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മുസ്ലിമായ ഒരാൾ, അയാൾ അവിടേക്ക് വന്ന് ഉടനടി ഇത് ചെയ്തവനെ വധിച്ചു കളഞ്ഞു, അവനെ കൊന്നു കളഞ്ഞു. അപ്പോൾ ജൂതന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി ഈ മുസ്ലിമായ വ്യക്തിയെ കൊലപ്പെടുത്തി. അങ്ങനെ മുസ്ലിമീങ്ങളെ അപമാനിക്കുന്ന, കരാറിലേർപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ തീർത്തും അസമാധാനത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ബനു ഖൈനുഖാഅ കൂട്ടമായി, സംഘമായി ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അവരുടെ കരാർ ലംഘിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സഹാബികളുമായി അവരെ നേരിടുന്നതിനു വേണ്ടി പുറപ്പെട്ടു. മദീനയിൽ അവിടുന്ന് അബൂ ലുബാബ ബഷീർ ഇബ്നു അബ്ദുൽ മുൻസിർ എന്ന സഹാബിയെ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി, നിസ്കാരവും മറ്റും നിയന്ത്രിക്കുന്നതിനു വേണ്ടി അബൂ ലുബാബയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏൽപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൈന്യവുമായി പുറപ്പെട്ടു. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലാണ് റസൂലുള്ള പതാക നൽകിയത്. ഒരു വെളുത്ത പതാകയായിരുന്നു അന്നത്തെ മുസ്ലിമീങ്ങളുടെ പതാക. ഇതുവരെ ഉണ്ടായ യുദ്ധങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചത് വെളുത്ത പതാകകളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനു ഖൈനുഖാകാരെ നേരിടുന്നതിനു വേണ്ടി സൈന്യവുമായി പുറപ്പെട്ടു. റസൂലുള്ളാ യുദ്ധ സജ്ജമായി വരുന്നുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി ബനു ഖൈനുഖാകാർ അവർ അവരുടെ കോട്ടകളിൽ അഭയം തേടി. അവർ വലിയ കോട്ടകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ആ കോട്ടകളിൽ അവർ അഭയം തേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവരെ ശക്തമായി ഉപരോധിച്ചു. ഉപരോധിക്കാൻ പറയുന്നത് ഒരു കോട്ടന്റെ ഉള്ളിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പുറത്ത് ഇവരെ ഉപരോധിച്ചു. ഇവർക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല. അപ്പൊ കോട്ടക്കുള്ളിലുള്ള ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസത്തിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ബനു ഖൈനുഖാകാരെ അവരുടെ കോട്ടക്കുള്ളിൽ ആക്കുകയും അങ്ങനെ അവരെ പുറത്ത് ഉപരോധിക്കുകയും ചെയ്തു. ഇവരാകട്ടെ കോട്ടക്കുള്ളിൽ സംരക്ഷണം തേടിയിരിക്കാം, കോട്ട തകർക്കാൻ പെട്ടെന്ന് പറ്റില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ, ഏതാണ്ട് 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ പേടിയിട്ട് കൊടുത്തു. 15 ദിവസം ഏതാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും 15 ദിവസത്തോളം ബനു ഖൈനുഖാകാരെ ഉപരോധിച്ചുകൊണ്ട് നിലകൊണ്ടു. 15 ദിവസം പിന്നിട്ടതിന് ശേഷം യഹൂദരുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റുഅബ് ഇട്ടു കൊടുത്തു. റുഅബ് എന്ന് പറഞ്ഞാൽ ഭയം അല്ലേ. നമ്മൾ ഇതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ബദർ യുദ്ധത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുശ്രിക്കുകളുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത ഭയം, അത് ഇസ്ലാമിന് വിജയം ലഭിച്ച യുദ്ധങ്ങളിലെല്ലാം അള്ളാഹു നൽകിയ സഹായങ്ങളിൽ ഒന്നാണ്. ഒരു യുദ്ധത്തിൽ ഒരു സൈന്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ട ഒന്നാമത്തെ ആയുധം അവർ പേടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖാദിസിയ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തെ, 40,000 മറ്റോ വരുന്ന അതോ 10,000 വരുന്ന സൈന്യവുമായി നേരിടുന്ന സന്ദർഭത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇവരാകെ കുറച്ച് ആൾക്കാരുള്ളൂ. എന്നാൽ പേർഷ്യക്കാരാകട്ടെ ഇവരുടെ 10 മടങ്ങുണ്ട്, ഇരട്ടിക്കരട്ടി ആൾക്കാരുണ്ട്. അപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് അദ്ദേഹം എന്ത് ചെയ്തു? സൈന്യത്തിന്റെ നീളം വർദ്ധിപ്പിച്ചു. സാധാരണ സൈന്യം വലിയ കൂട്ടമായിട്ടാണ് പോവുകയെങ്കിൽ ഇവരെന്ത് ചെയ്തു? സൈന്യത്തിന്റെ നീളം വർദ്ധിപ്പിച്ചു. ഒരു 4-5 ആളുകൾ വെച്ച് ഇങ്ങനെ നീളം, വളരെ വലിയ നീളം. എന്നിട്ട് അദ്ദേഹം തന്റെ പടയാളികളോട് പറഞ്ഞു, കുതിരയുടെ പിന്നിലെ കാല് ഇങ്ങനെ അടിച്ച്, കുതിരയുടെ പിന്നിലെ കാല് ഇങ്ങനെ തോണ്ടുന്ന രൂപത്തിൽ കുതിരയെ നയിക്കാൻ പറഞ്ഞു. അപ്പൊ കുതിര ഇങ്ങനെ കാല് കൊണ്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മണ്ണ് മേലേക്ക് ഇങ്ങനെ പൊന്തും. അപ്പോൾ പേർഷ്യക്കാർ നോക്കുമ്പോൾ വളരെ വലിയ പൊടിപടലമാണ് വരുന്നത്. ഇവർ നോക്കുമ്പോൾ ബാക്കിൽ ഒന്നാകെ പൊടിയാണ്. അപ്പൊ കാണുമ്പോൾ വലിയൊരു സൈന്യം, വലിയൊരു മഹാസൈന്യം പുറപ്പെട്ടു വരുന്നത് പോലെയാണ് നോക്കുന്ന ആൾക്ക് തോന്നാം. അത് കണ്ടതോടുകൂടി ഇവരുടെ മനസ്സിൽ പേടിയായി. ഈ പേടി സൃഷ്ടിക്കലാണ് യുദ്ധത്തിൽ ഒന്നാമത്തെ കടമ്പ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ ഭയം ഇട്ടുകൊടുത്തു. ഈ ഭയം അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായമാണ്. ഇത് നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ എണ്ണക്കൂടുതൽ കൊണ്ടോ, നമ്മുടെ ആയുധങ്ങളുടെ കോപ്പ് കൊണ്ടോ, നമ്മുടെ ശരീരത്തിന്റെ ശക്തി കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല. നമ്മുടെ ഈമാനിന്റെ ശക്തി കൊണ്ട് ലഭിക്കുന്നതാണ്, ഇസ്ലാമിന്റെ ശക്തി കൊണ്ട് ലഭിക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന. അവിടെയാണ് അള്ളാഹു സഹായം നൽകുക. ഇൻ തൻസുറുല്ലാഹ യൻസുർകും, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളിൽ ഭയമിട്ടു കൊടുത്തു, ഭീതി ഇട്ടു കൊടുത്തു. അങ്ങനെ അവർ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി അതിന് കീഴിൽ അത് അനുസരിക്കാൻ നബി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് അവർ അവരുടെ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാവരെയും നിരത്തി നിർത്തി അവരുടെ കൈ പിരടിയിലേക്ക് വലിച്ചു കെട്ടാൻ പറഞ്ഞു. അത്ര വലിയ ഉപദ്രവമാണ് അവർ ചെയ്തത്. ഒരു മുസ്ലിം സ്ത്രീയെ പരസ്യമായി അവർ അപമാനിച്ചു, ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തി. മാത്രമല്ല മദീനയിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള എല്ലാ പണിയെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധത്തിന് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരവും നടത്തി. ഇതെല്ലാം മദീനയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ മതിയായ വിഷയങ്ങളാണ്. അവരാകട്ടെ കരാറിൽ ഏർപ്പെട്ട ഒരു സമൂഹവുമാണ്. യഹൂദരാകട്ടെ കരാറ് ലംഘിക്കുക എന്നത് അവരിൽ നിന്ന് അറിയപ്പെട്ട സ്വഭാവമാണ്. പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ നബിമാരെ കൊന്നവരാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളെ അവർ അനിസ്ലാമിക രാജ്യങ്ങളാണ്, അവർ കുഫറിന്റെ രാജ്യങ്ങളാണ് എന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ആക്ഷേപിക്കാൻ ചിലർ കാരണമായി പറയുന്നത് ഇത്തരം അമുസ്ലിം രാജ്യങ്ങളുമായി കരാറിലേർപ്പെടുന്നു എന്നതാണ്. അമേരിക്കയുമായി കരാറിലേർപ്പെട്ടില്ലേ? ഇന്ന രാജ്യവുമായി കരാറിലേർപ്പെട്ടില്ലേ? അങ്ങനെ കരാറിലേർപ്പെടുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകാനുള്ള കാര്യമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ്. അവിടത്തേക്ക് യഹൂദർ കരാർ ലംഘിക്കുന്ന ആളുകളാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറിലേർപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ അനുയായികൾക്ക് പറ്റിക്കൂടാ? അവിടുത്തെ അനുയായികൾക്ക് അത് അനുവാദമുള്ളതായിക്കൂടാ? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവരുടെ പെരടിയിലേക്ക് കൈകെട്ടിയ രൂപത്തിൽ നിരത്തി നിർത്താൻ പറഞ്ഞു. അപ്പോൾ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവൻ വിരളി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് അവരെ വെറുതെ വിടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഹ്സിൻ ഫീ മവാലിയ, മുഹമ്മദേ നീ ഇവരെ വെറുതെ വിടണം, ഇവരെ ഞാനുമായി ബന്ധമുള്ള ആൾക്കാരാണ്. ഇവനും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലും ഈ ജൂതന്മാരുമായി മുൻപ് കരാറുകളുണ്ട്, അവരുടെ സംരക്ഷണവും പരസ്പരമുള്ള ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് മുഹമ്മദേ നീ അവരെ വെറുതെ വിടണം, അവരെ വെറുതെ വിടണം എന്നിങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ റസൂലുള്ളയുടെ പിന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ആകട്ടെ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. അങ്ങനെ ഇവൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് അവനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പടച്ചട്ടയുടെ കീശയിൽ അവൻ കൈയിട്ടു. എന്നിട്ട് നബി ഇങ്ങനെ പിടിച്ചു വെച്ചു, റസൂലുള്ളാഹിനെ അവൻ പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ നീ എൻ്റെ ആൾക്കാർക്ക് പുറത്തു കൊടുക്കണം, അവരെ വെറുതെ വിടണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ നോക്കിയിട്ട് പറഞ്ഞു, അർസിൽ നീ എന്നെ വെറുതെ വിട്, എന്നെ എൻ്റെ മേൽ നിന്ന് കൈയെടുക്ക്. അപ്പോൾ അവൻ കൈയെടുക്കുന്നില്ല, അവൻ റസൂലുള്ളാഹി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഇല്ല നീ ഇവരെ വെറുതെ വിടില്ല, വല്ലാഹി ലാ ഉർസിലുക ഹത്താ തഹ്സിന ഫീ മവാലിയ, മുഹമ്മദ് നീ എൻ്റെ അനുയായികൾക്ക് വെറുതെ വിട്ടു കൊടുക്കുന്നത് വരെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, വൈ ഹക്ക അർസിൽ നീ, എനിക്ക് നാശം, നീ എന്നെ വെറുതെ വിട്, ആദ്യം എൻ്റെ മേൽ നിന്ന് കൈയെടുക്ക്. അവൻ കൈയെടുക്കുന്നില്ല. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അവിടുന്ന് പറഞ്ഞു, ഹും ലഖ, എന്നാ പിന്നെ നീ അവരെ നീ തന്നെ എടുത്തോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടുകൂടി അവനോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വധിച്ചു കളയുക എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറി. അവരെ വധിക്കുക എന്നുള്ളതായിരുന്നു റസൂലുള്ളാഹിന്റെ തീരുമാനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി തീരുമാനിച്ചു അവരെ മദീനയിൽ നിന്ന് നാടുകടത്താം, മദീനയുടെ അതിർവരമ്പിന് പുറത്തേക്ക് അവർ പോട്ടെ, മദീനയിൽ ഇനി അവർക്ക് പ്രവേശനമില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 3 ദിവസത്തെ ഇടവേള നൽകി. 3 ദിവസത്തിനുള്ളിൽ അവർ മദീനയിൽ നിന്ന് പുറത്തു പോയിരിക്കണം. ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുറത്താക്കുക എന്ന കാര്യം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇവരെ പുറത്താക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യഹൂദന്മാർ വന്നിട്ട് ഉബാദത്തിനോട് പറഞ്ഞു, കുറച്ചു ദിവസം കൂടി ഞങ്ങൾക്ക് ഒരു അവധി തരണം. അപ്പോൾ ഉബാദ പറഞ്ഞു, ഇല്ല, ഒരിക്കലും അവധി തരില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്ന അവധിയാണിത്, ഞാനായിരുന്നെങ്കിൽ ഈ അവധി കൂടി നിങ്ങൾക്ക് തരില്ല. അതുകൊണ്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പുറത്തു പോയിക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവരോട് പറഞ്ഞു. അങ്ങനെ 3 ദിവസം അവരെ ഉബാദത്ത് ഇബ്നു സാമിത് വരിവരിയായി നടത്തി, അങ്ങനെ ഷാമിലേക്ക് അവരെത്തിച്ചു. അതായത് സിറിയ, ദൂരത്തുള്ള സ്ഥലം, ഷാമിന്റെ അതിർവരമ്പ് അവർ പ്രവേശിക്കുന്നത് വരെ. സുബാബ് എന്ന മദീനയിലെ ഒരു പർവ്വതമാണത്, ആ പർവ്വതം അത് കടക്കുന്നത് വരെ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു അവരെ നയിക്കുകയും അവരെ മദീനക്ക് പുറത്താക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും അവരിൽ നിന്ന് ഗനീമത്തായി കൂടുതൽ ഭൂമിയൊന്നുമല്ല ലഭിച്ചത്. പിന്നെ അവരുടെ അടുത്ത് കാര്യമായി ഉണ്ടായിരുന്നത് ഈ സ്വർണ്ണപ്പണിക്ക് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും മറ്റും, ബാക്കിയൊക്കെ അവരെടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഈ പിന്നെ ഈ സംഭവം, അതിനുശേഷം അവർക്ക് ഗനീമത്തായി ജൂതന്മാരുടെ ഈ സമ്പാദ്യം ലഭിക്കുകയും ചെയ്തു. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഗസ്വത്തു ബനി ഖൈനുഖാ എന്ന സംഭവത്തിൽ ഉണ്ടായത്. ഹിജ്റ വർഷം 2 ഏതാണ്ട് അവസാനത്തിൽ ശവ്വാലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം നടന്ന യുദ്ധമാണ് ഗസ്വത്തു സവീഖ് എന്ന യുദ്ധം. അത് ഹിജ്റ 2-ാം വർഷം ദുൽഹിജ്ജയിൽ, അതായത് ഹിജ്റ ആ വർഷം ഹിജ്റ വർഷം അവസാനത്തിലാണ് ഗസ്വത്തു സവീഖ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നതിനുള്ള കാരണം മക്കയിലെ മുശ്രിക്കുകളാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സങ്കടപ്പെട്ട് വേദനയുടെ മനസ്സുമായി തിരിച്ച് മക്കയിലെത്തിയിരിക്കുകയാണ്. അബൂ സുഫിയാനും കൂട്ടരും കൂടിയിരിക്കുകയാണ്. അവരുടെ മനസ്സിലെപ്പോഴും നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട സങ്കടം മുഹമ്മദ് ഞങ്ങളെ തോൽപ്പിച്ചല്ലോ എന്ന വിഷമമാണ്. അങ്ങനെ അബൂ സുഫിയാൻ പറഞ്ഞു, മുഹമ്മദിനെ അവൻ്റെ കൂട്ടരെ ഉപദ്രവിച്ച് അവരെ കൊലപ്പെടുത്തുന്നത് വരെ ഞാൻ ഇനി ഒരിക്കലും ജനാബത്ത് കുളിക്കുകയില്ല. ജനാബത്ത് കുളിക്കില്ല എന്ന് പറയുന്നത് എനിക്ക് ജനാബത്ത് സംഭവിച്ചാൽ ഞാൻ കുളിക്കില്ല എന്ന അതിനർത്ഥമാവാം, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു സ്ത്രീയുമായി ബന്ധപ്പെടില്ല എന്നും അതിനർത്ഥമാവാം. ജനാബത്തിന്റെ കുളി എന്നത് പണ്ടേ മക്കാ മുശ്രിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്ന സംഭവമാണ്.